നഹ്മദു വ നസ്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബാദ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഓരോ വിഷയങ്ങളും ഓരോ കാര്യങ്ങളും ഓരോ വസ്തുക്കളും അതിന്റെ മൂന്ന് രീതി രൂപങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ മൂന്ന് രീതിയിൽ അതിനെ അതിന്റെ യാഥാർത്ഥ്യം ഒന്നാണ്, അതിന്റെ പേര് അതിന്റെ വാക്കുകൾ വേറൊന്നാണ്, അതിന്റെ രൂപം വേറൊന്നാണ്. ഏതൊരു വസ്തുവിനെ കുറിച്ചും അതിനൊരു ഒരു വാക്കുണ്ടാവും, അതിനൊരു പേരുണ്ടാവും, അതിനൊരു അതിന്റെ രൂപം ഉണ്ടാവും, പിന്നെ അതിന്റെ ഒരു യാഥാർത്ഥ്യം ഉണ്ടാവും. ഉദാഹരണത്തിന്, ഒരു കെട്ടിടം, ഏഴ് നില കെട്ടിടം എന്ന് ഒരാൾ പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകൊണ്ട് ഒരു വാക്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ ആ വാക്ക് അത്രയേ ഉള്ളൂ. ഇനി ആ ഏഴ് നില കെട്ടിടം വരച്ച് ഒരു കെട്ടിടം കാണിച്ചു കൊടുത്തു പേപ്പറിൽ. അപ്പോൾ അതിന്റെ രൂപമായി, അതെങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ സാധിക്കും. പക്ഷെ ഇത് രണ്ടുകൊണ്ടും യാഥാർത്ഥ്യം കെട്ടിടം ഉണ്ടാകുന്നില്ല. കെട്ടിടത്തിന്റെ പേര് പറഞ്ഞു, വാക്ക് പറഞ്ഞു, അതിന്റെ രൂപം കാണിച്ചു കൊടുത്തു. ഇനി ആ കെട്ടിടത്തിന്റെ യാഥാർത്ഥ്യം ഉണ്ടായിത്തീരാൻ വേണ്ടി അതിനുശേഷം കുറേ വിഷയങ്ങളുണ്ട്. എത്രയോ നാളത്തെ അധ്വാനമുണ്ട്, പരിശ്രമമുണ്ട്, എത്രയോ തൊഴിലാളികളുടെ, എത്രയോ ആളുകളുടെ ജോലി, അവരുടെ അധ്വാനം, പരിശ്രമം, അതിന് ആവശ്യമായ എത്രയോ സാധനങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് കൂട്ടി ആ രൂപത്തിൽ പരിശ്രമിച്ച് അവിടെ എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഏഴ് നില ഉള്ള ഒരു കെട്ടിടം തയ്യാറാവുള്ളൂ. ഇതേപോലെ തന്നെയാണ് വിഷയങ്ങളെല്ലാം. ഇപ്പൊ ഇരിക്കുന്ന മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പരിശ്രമത്തിന് ഉത്തരവാദിത്തമുള്ള മജ്ലിസാണ്. ഓരോരുത്തരും ധാരാളം വർഷങ്ങൾ ദീനിന്റെ പരിശ്രമം ചെയ്ത് പരിചയവും എല്ലാം ഉള്ളവരാണ്. ഓരോരുത്തരും ദീനിന്റെ വിഷയത്തിൽ ഈ വിഷയങ്ങളൊക്കെ പറയുന്ന, ബയാൻ ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ ദീനിന്റെ പരിശ്രമത്തിൽ എപ്രകാരം ബയാന്, സംസാരം, പ്രസംഗം ഇത് ആവശ്യമാണോ? ഇത് വാക്കുകൾ മാത്രമേ ആവുന്നുള്ളൂ. പക്ഷെ ഇതേപോലെ ഇതിന്റെ കൂട്ടത്തിൽ അതിന് പരിശ്രമം, അതിന്റെ യാഥാർത്ഥ്യം ഉണ്ടായിത്തീരാൻ വേണ്ടി പിന്നെ കുറെ പരിശ്രമങ്ങളുണ്ട്. ദീനിനെ കുറിച്ച്, ദീനിന്റെ പരിശ്രമത്തെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു, പറഞ്ഞു. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമം ഉണ്ടായിത്തീരുന്നില്ല, അതിന്റെ യാഥാർത്ഥ്യം ഉണ്ടായിത്തീരുന്നില്ല. യാഥാർത്ഥ്യം പിന്നെയും ധാരാളം പരിശ്രമങ്ങൾക്ക് ബാക്കിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വാക്കുകളോ രൂപങ്ങളോ അല്ല നോക്കുന്നത്. ഇന്നല്ലാഹു ലാ യൻദുറു ഇലാ സ്വരിക്കും അജ്സാമിക്കും. രൂപവും ശരീരവും ബാഹ്യമായ രൂപങ്ങളോ അലങ്കാരങ്ങളോ ഇതൊന്നുമല്ല അള്ളാഹു തആല നോക്കുന്നത്. അള്ളാഹു തആല മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. ഇതേപോലെ ഓരോ വിഷയത്തിന്റെയും അതിന്റെ വാക്കുകൾ, സംസാരങ്ങൾ, അതൊന്നാണ്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം വേറൊന്നാണ്. നമ്മുടെ ഇരിക്കുന്ന മജ്ലിസ് ദീനിന്റെ പരിശ്രമത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മുടെ പരിശ്രമം ഏത് രീതിയിലായിരിക്കണം? ഈ യാഥാർത്ഥ്യത്തെ നമ്മുടെ ജീവിതത്തിലും ഉമ്മത്തിലും ഉണ്ടായിത്തീരാൻ വേണ്ടി അതിനെ പരിശ്രമിക്കുകയും അതുണ്ടാക്കി തീർക്കുകയും ചെയ്യുന്നവരായിത്തീരണം. അള്ളാഹു തആല പ്രവാചകന്മാരെ, നബിമാരെ ഈ ലോകത്തേക്ക് അയച്ചപ്പോൾ അവരുടെ ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ചാല്, അവര് സ്വന്തം പ്രാവർത്തികമായി ഉമ്മത്തിനുള്ള വലിയ ആദ്യത്തെ മാതൃകയായിരുന്നു. അവർ സ്വന്തം ചെയ്ത് പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തു, വാക്കുകൊണ്ട് പറഞ്ഞു മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ദീന്റെ പരിശ്രമത്തിലെ പ്രകാരം നമ്മൾ സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു, മജ്ലിസുകൾ നടത്തുന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ ഹഖീഖത്ത്, ഇതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലും ഉമ്മത്തിലും ഉണ്ടായിത്തീരുക. അതിന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മേലുള്ളത്.
باتوں سے باتیں، عمل سے عمل اور قربانی سے قربانی وجود میں آتی ہے. ہمارا یہ مجمع بہت بڑی سعادت مندی کا اور ان کی خصوصیت، یعنی پورے اجتماع میں کہیں بھی پھر لوگ، یہ بھائی یہ کون ہے، یہ کون بیٹھے، یہ پرانے ہیں، پرانے ہیں کہ پرانے کس اعتبار سے، یعنی اس لیے اپنی ذمہ داریوں کو سمجھنا ہے. اور چونکہ کرنا سارا اللہ ہی کے لیے ہے، سب سے پہلے نیت ہے، اور ان کی نیتوں پر نیتیں ان کے عمل پر عمل، ان کی قربانی پر قربانی، یہ وجود میں آتی ہے جو اصل مطلوب ہے. اس لیے ہماری نئے لوگ تو ہم کو پرانوں کے نام سے کہتے ہیں، اور ہم پرانے اپنے آپ کا بھی جب پرانوں کو بلاتے ہیں تو ہم آ جاتے ہیں. یہ اصل میں عمل کی چیز ہے. روزانہ اعلان ہوتا ہے، بھائیو دین کی بات ہوگی، بھائیو دین کی بات ہوگی، تو دین کی باتوں سے دین جا جاتا ہے. اب یہ آیت جو نازل ہوئی، الیوم اکملت لکم دینکم واتممت علیکم نعمتی، آخری عرفات کے میدان میں کہ اللہ خود کہتے ہیں کہ جو مجھے پسند ہے وہ میں نے تمہارے لیے، رضیت لکم الاسلام دینا. وہ کتنے مجھے، اس سے پہلے 23 سال تک مکہ مکرمہ کی زندگی، مدینہ پاک کی زندگی، غزوہ بدر، احد، خندق اور کیا کیا صحابہ کی جماعت، اس سارے مجاہدوں کے بعد یہ آیت نازل ہوئی. تو اصل میں عمل کا تعلق، اپنی ذمہ داری کا احساس. اور مولانا الیاس صاحب رحمۃ اللہ علیہ فرماتے تھے کہ اصل احساس کی بیداری ہے. جیسے آدمی رات کو بھائی عشاء کی نماز بھی پڑھ لی، کھانا کھا لیا، کچھ کھانا، کچھ باتیں ہو گئی، اب لیٹ گئے. سردی کی راتیں بہت لمبی ہوتی ہے، آدھی رات کے بعد آدمی کو استنجا کا تقاضا ہوا، سردی ہو رہی ہے، لحاف اڑا ہوا ہے، سب کچھ ہے، لیکن اپنے کو سمجھاتا رہتا ہے پڑا رہے، لیکن وہ تقاضا اتنا زور کرتا ہے کہ اٹھا آنکھیں بھی نہیں کھلتی، آنکھیں بند، دیوار کے سہارے سہارے جاتا ہے، ضرورت پوری کرتا ہے اور پھر آتا ہے. کہ یہ احساس آدمی کو سونا نہیں دیتا. کیونکہ ایسے ہی بحیثیت بندہ ہونے کے، اللہ کے تو بندے ہیں، اور بحیثیت امتی حضور پاک صلی اللہ علیہ وسلم، ان دونوں حیثیتوں سے جو ذمہ داری ہے کہ اس کا تقاضا، اس کی ذمہ داری کا احساس یہ آدمی کو سونے نہ دے. بلکہ ان کی پہلی صفت فاستقم کما امرتا، جو آپ سے کہا گیا ہے سب سے پہلے آپ اس پر استقامت. حضور کو اللہ پاک حکم دے رہے ہیں استقامت. یہ ہمارا پورا مجمع ان کے گشتوں کا، شہر روزے کا، چلے کا، 4 مہینے کا، اور اپنی ذات سے کرتے ہوئے دوسروں کو تیار کرنا، اور ہر ایک اس ترتیب پر آوے، اس کی محنت، اس کے لیے دعائیں، اس کے لیے رونا، یہ ہماری ذمہ داری ہے. اس کا احساس بیدار ہو جائے. مولانا محمد الیاس صاحب رحمۃ اللہ علیہ کے گھر والے حضرت سے کہتے تھے، حضرت مولوی صاحب، مولوی جی تمہیں کیا ہو گیا ہے، سوتے بھی نہیں ہو، سونے دیتے بھی نہیں ہو. تو مولانا الیاس صاحب رحمۃ اللہ علیہ فرماتے تھے، ارے اللہ کی بندی، جو مجھے ہوا ہے وہ تجھے ہوا ہے، تو ہم 1 سے 2 ہو جائیں. یعنی فکروں سے فکریں منتقل ہو، قربانیوں سے قربانیاں منتقل ہو. اور بعض مرتبہ ایک آدمی کی قربانی، یہ جو کھیتی ہوتی ہے اس میں دانا بیج کتنا ہوتا ہے، ایک دانا ہوتا ہے، گیہوں کا ایک دانا، چاول کا ایک دانا، کتنے اس کے بعد کیا ہوتا ہے، اس کی جو رکاوٹیں ہیں، مٹی ہے، کیچڑ ہے، سب کچھ ہے، اس کے بیچ میں سے اللہ پاک کوپل نکالتے ہیں، اور پھر وہ پودا اور اس کے اوپر کتنا چاول دنیا میں کہاں کہاں جاتا ہے. تو ایسے ہی مولانا یوسف صاحب رحمۃ اللہ علیہ اس پر بہت عجیب فرماتے تھے، وہ سمائی ذات البروج میں، ایک شہزادے کی قربانی پر پوری قوم کو ہدایت ملی. وہ جن کو اشاب الخدود ناری ذات الوقود عیدم علیہ قرود، کہ ان جلایا تھا اور کیا کیا کیسے ستائے. ایک نے کہا کہ اگر تم مجھے مارنا چاہتے ہو تو مجھے سولی پر لٹکا دو، اور صرف اتنا کہو بسم اللہ، میرے رب، جس رب کو میں مانتا ہوں اس کے نام کی طاقت دیکھو، اس کی ذات کی طاقت، اس کی قدرت، اس کا دین، اس کی، اس کے تو انداز نہیں لگا سکتا. वो समझते थे कि अच्छा है किसी तरह ये पाप कटे, उसको लटकाया बिस्मे रब्बे हाजल गुलाम, इतना कहा लाश नीचा, लेकिन पूरा मजमा आमन्ना बे रब्बे हाजल गुलाम आमन्ना बे, कुर्बानियों से कुर्बानियां जिंदा होती है। हम यूं चाहें कि बस अब हमारा नाम पुराना हो गया काफी है, नहीं, हमारी कुर्बानियां जैसे दुनिया वाले रोज अपना कारोबार बढ़ाते हैं और रोज शाम को दिन भर के थकने के बाद देखते हैं आज कितनी कमाई हुई, ये हमारा पुरानों का अंदाज हो।
സംസാരം കൊണ്ട് വാക്കുകൾ കൊണ്ട് വാക്കുകൾ ഉണ്ടായിത്തീരും. പറയുന്നത് കേട്ടിട്ട് ആളുകൾ പറയാൻ തുടങ്ങും. അമലുകൊണ്ട് അമലുണ്ടായിത്തീരും. മനുഷ്യൻ ജീവിതത്തിൽ അമലുണ്ടാകുമ്പോൾ അത് ബാക്കിയുള്ളവരിലും ആ അമലുകൾ കാരണമായി അമലുകൾ ജീവിതങ്ങളിൽ ഉണ്ടാകാൻ കാരണമായിത്തീരും. കുർബാനിയോസ് കുർബാനി വജൂദ് മാത്തിയ, മനുഷ്യന്റെ ത്യാഗങ്ങൾ അർപ്പണങ്ങൾ കാരണമായി ആളുകൾ വീണ്ടും ദീനിനു വേണ്ടി അർപ്പണം ചെയ്യാനും പരിശ്രമിക്കാനും ത്യാഗത്തിനു വേണ്ടി തയ്യാറാവും. അപ്പോൾ വാക്കുകൾ അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ദീനിന്റെ പരിശ്രമത്തിൽ എപ്പോഴും ജമാഅത്തുകളിലാണെങ്കിലും നാട്ടിൽ മഖാമി അമലുകളാണെങ്കിലും എപ്പോഴും പറയപ്പെടുന്നതാണ് ദീനിയായ സംസാരം ഉണ്ടാവും എന്ന് ഏലാൻ ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ ഈ സംസാരങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്? സംസാരങ്ങൾ സംസാരത്തിന് വേണ്ടിയല്ല, യഥാർത്ഥത്തിൽ ഈ സംസാരം അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ്. ഇപ്പൊ ദാവത്തിന്റെ പരിശ്രമത്തിന്റെ പഴയ ആളുകൾ, ഇപ്പൊ ഈ സമ്മേളനത്തിന്റെ ഈ സ്ഥലത്ത് ഏലാൻ ചെയ്യപ്പെട്ടു, പഴയ ആളുകൾ നാലു മാസമെല്ലാം പോയിട്ടുള്ളവര് അവരിവിടെ കൂടണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വന്ന് കൂടി. ഒരു വിഷയം പഴയ പ്രവർത്തകർ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ വരാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. നമ്മൾ പഴയ ആളുകൾ, എത്രയോ വർഷമായിട്ട് ദീനിന്റെ പരിശ്രമവുമായിട്ട് ബന്ധപ്പെട്ടവർ, ദീനിന്റെ വഴിയിൽ ധാരാളം സമയവും പരിശ്രമവും എല്ലാം കൊടുത്തിട്ടുള്ള ആളുകൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഷരീഫിൽ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തില് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ഈ ആയത്ത് ഇറക്കിയുണ്ടാകും, യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, ദീൻ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള സന്തോഷ വാർത്ത അല്ലാഹു തആല അറിയിച്ചു. പക്ഷെ ദീൻ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പൂർത്തീകരണത്തിന്റെ സമയമാണ്, പക്ഷേ പൂർത്തീകരിക്കപ്പെടുന്ന എപ്പോഴാണ്? അതിനു മുമ്പുണ്ടായിരുന്ന എത്രയോ ത്യാഗങ്ങളുടെയും പരിശ്രമത്തിന്റെയും ഫലമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ ആ സന്ദർഭം മുതൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, തങ്ങളുടെ ഒറ്റയ്ക്കുള്ള തങ്ങളുടെ തുടക്കത്തിലെ ദഅവത്ത്, പിന്നെ ആളുകളുടെ എതിർപ്പ്, മക്കയിലുള്ള ജീവിതം, പിന്നെ മദീനയിലേക്കുള്ള ഹിജ്റത്ത്, പിന്നെ അവിടെയുള്ള ഓരോ സംഭവങ്ങൾ, ബദർ, ഉഹദ്, ഖന്ദഖ്, ഹുനൈൻ, ഇതുപോലുള്ള ഓരോ സംഭവങ്ങളും ത്യാഗങ്ങളും എത്രയോ വർഷത്തെ ത്യാഗത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് അവസാനം ഈ ആയത്ത് ഈ സന്തോഷ വാർത്ത ഇറങ്ങിയത്, അല്യവും അക്മൽ തുറക്കും ദീനക്കും ആത്മം ത്വാലേക്കും ഞാമതി. അപ്പൊ ദീൻ, ആ ദീനിന്റെ പരിശ്രമം, ഇത് വലിയ ത്യാഗത്തിന്റെയും പരിശ്രമത്തിന്റെയും എല്ലാം ഫലം ആയിട്ട് വരുന്നതാണ്. അല്ലാഹു റഹ്മത്തുള്ളാഹി തആലയും അദ്ദേഹം പറയുമായിരുന്നു, ഈ ദീനിന്റെ പരിശ്രമത്തിൽ കൂടി ഉണ്ടായിത്തീരേണ്ടത് സിമ്മദാരിക എഹ്സാസ് എന്ന് പറയും, അതായത് ഉത്തരവാദിത്വ ബോധം ഉണ്ടായിത്തീരലാണ്, അത് ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിത്തീരലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭയങ്കര തണുപ്പുള്ള രാത്രി, തണുപ്പ് കാലത്ത്, നമ്മുടെ നാട്ടിൽ അത്രയും തണുപ്പ് ഉണ്ടാകാറില്ല, പക്ഷേ വടക്കേന്ത്യയിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഭയങ്കര തണുപ്പ്. അപ്പൊ ഈ തണുപ്പുള്ള രാത്രിയിൽ, രാത്രി ദീർഘമായ രാവുകളായിരിക്കും, സാധാരണ വേനൽക്കാലത്ത് ചുരുങ്ങിയ രാവുകളും തണുപ്പ് കാലത്ത് ദീർഘമായ രാവുകളായിരിക്കും, കുറേ സമയമുണ്ടാവും. അപ്പം ഉറക്കത്തിന്റെ ഇടയിൽ കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി മനുഷ്യർ ഉണരും. ഉണർന്നു കഴിയുമ്പോൾ കഠിനമായ തണുപ്പിന്റെ ആ വിരിപ്പിൽ കിടക്കുന്ന ആ മനുഷ്യൻ വിചാരിക്കും കുറേ നേരം കൂടെ കിടക്കാം, എണീറ്റ് പോകാൻ, തണുപ്പുകൊണ്ട് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. കുറച്ച് വീണ്ടും ഉറങ്ങും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ഉള്ളിൽ നിന്നുള്ള ആവശ്യം, ആ തക്കാസ വീണ്ടും ഉണർത്തും. കുറേ നേരമൊക്കെ പിടിച്ചു നിൽക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. പിന്നെ ആ ഉറക്കത്തോടു കൂടി തന്നെ കണ്ണ് തുറന്നില്ലെങ്കിലും എഴുന്നേറ്റ് പോയി തപ്പി തടഞ്ഞു പോയി തന്റെ ആവശ്യം സാധിച്ച് മനുഷ്യൻ തിരിച്ചു വന്ന് കിടക്കും. പിതാണ് അത്രയും ഉറക്കമുണ്ട്, കഠിനമായ തണുപ്പുണ്ട്, എഴുന്നേക്കാനുള്ള മനസ്സില്ല. പക്ഷെ ഉള്ളിൽ നിന്നും വരുന്ന ആ തക്കാസ, ആ ഒരു ആവശ്യം, അത് മനുഷ്യനെ നിർബന്ധിക്കുന്നു അത് അവൻ പ്രവർത്തനത്തിലേക്ക് വരാൻ വേണ്ടി. ഈ ഒരു രീതിയിലുള്ള ഉള്ളിൽ നിന്നുള്ള ഫിക്ര്, ഇതാണ് ഈ എഹ്സാസ്, അത് മനുഷ്യനെ നിർബന്ധിക്കും അവൻ അമലിലേക്ക് വരാൻ വേണ്ടി, ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ വേണ്ടി. ഇതാണ് ഈ ദീനിന്റെ പരിശ്രമത്തിൽ കൂടി ഉണ്ടായിത്തീരേണ്ടത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചതാണ്, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക, തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതിൽ തങ്ങൾ ഉറച്ചു നിൽക്കുക, അത് പൂർത്തീകരിക്കുക, അതിനെ പൂർത്തീകരിക്കുക. ഇത് തങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചതാണ്. അത് തങ്ങൾക്കും തങ്ങളുടെ കൂടെയുള്ളവർക്കുമുള്ള അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള കൽപ്പനയാണ്. അപ്പൊ ഈ ഉത്തരവാദിത്തത്തിന്റെ ബോധം, ഈ ഉള്ളിൽ നിന്നുള്ള ഫിക്ര്, ഇതുണ്ടായിത്തീരലാണ് ഇതിന്റെ പരിശ്രമത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇലിയാസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഒറ്റയ്ക്കാണ്. ആരംഭ കാലഘട്ടത്തിൽ ആരും ഇത്, ഈ ഒരു ചിന്തയും ഇതും മറ്റുള്ളവർ മനസ്സിലാക്കാൻ എല്ലാ ആരും ഉൾക്കൊള്ളാനില്ല. തന്റെ സ്വന്തം ഫിക്രാണ്, എന്ത് ചെയ്യാൻ പറ്റും. രാവും പകലും ഈ ഒരു ഫിക്രിലായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടുകാർ, ഭാര്യ ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ രാത്രി ഉറങ്ങുന്നുമില്ല, അത് കാരണമായി മറ്റുള്ളവർക്ക് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഈ ഫിക്ര്, ചിന്ത കണ്ടിട്ട് ഭാര്യയെ ചോദിക്കുകയുണ്ടായി. ഇലിയാസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞു, ഈ ഒരു വിഷയം, ഈ വിഷയം എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്ന ഈ ഒരു വിഷയം, അത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരാളുടെ ഈ അവസ്ഥയ്ക്ക് പകരം നമ്മൾ രണ്ടുപേരും അതുപോലായേനെ. കാരണം ആ ഉള്ളിലുണ്ടായിരുന്ന ആ ഫിക്ര്, ചിന്ത. അപ്പോൾ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ ഫിക്ര് ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണം പറയുന്നത്, ഒരു ഗോതമ്പിന്റെ അല്ലെങ്കിൽ അരി നെല്ലിന്റെ ഒരു ധാന്യം അത് ഭൂമിയിലേക്ക് പോകുന്നു. അതൊരു ചെറിയ ഒരു ധാന്യമാണ്. അതിന് പല തടസ്സങ്ങളുണ്ട്. ചെളിയുടെ ഉള്ളിലാണ്, മണ്ണിന്റെ ഉള്ളിലാണ് ഇടുന്നത്. ചെളിയും മണ്ണും അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ധാന്യം. പക്ഷെ അത് അതിന്റെ രൂപത്തിൽ കിടന്ന് അവിടെ അത് കിടക്കുകയും അത് വളരുകയും ചെയ്യുമ്പോൾ ആ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്ത് അത് മുകളിലേക്ക് വരുന്നു. പിന്നെ അതിൽ നിന്നും എത്രയോ ധാന്യങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ അത് ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തേക്ക് എത്തുന്നു. എവിടെല്ലാം ആളുകൾ അത് ഭക്ഷിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. അപ്പോൾ ഒരു ചെറിയ ധാന്യം അത് ശരിയായ രീതിയിൽ, അത് ചെയ്യേണ്ട രീതിയിൽ അതിന്റെ മേലുള്ള പരിശ്രമം ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ചെറിയ ധാന്യം ആ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും അത് എവിടെ എത്തുന്നു, അത് വളരുന്നു, അതിൽ നിന്നും എത്രയോ ധാന്യങ്ങൾ ഉണ്ടായിത്തീരുന്നു, അത് ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് പോയി എത്തുന്നു, ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. ഇതേപോലെ തന്നെയാണ് ദീനിന്റെ ഫിക്ര്, ദീനിന്റെ പരിശ്രമം. ഇത് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഫിക്ര്, അത് ശരിയായ രീതിയിൽ അതിന്റെ ഫിക്ര്, അതിന്റെ ചിന്ത, അതിന്റെ പരിശ്രമം, ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളായിരിക്കും.
کہ دو بنیادی چیزیں ہیں ان کے لیے, ایک اللہ سے اچھی امیدیں, ہمارے آپ کے چھوٹے بھائی بڑے بھائی ماموں کے چچا کے اور مختلف رشتے دار, اور ان میں کیسے کیسے جوان اور کیسی استعدادیں اور صلاحیت, ان سب کے بیچ میں سے اللہ پاک نے ہمیں یہ سعادت پر رحمت فرمائی کہ ہم لوگوں میں ہمارا تعارف, یہ پرانے ہیں ذمہ دار ہیں. کہ دونوں چیزیں اللہ کی ذات سے اچھی امید ہے. یا ایھا النبی حسبک اللہ ومن اتبعک من المؤمنین, پیارے نبی صلی اللہ علیہ وسلم, آپ کے لیے تو اللہ کافی ہے, اور جو آپ کی چال چلیں گے, جو آپ کا اتباع کریں گے, سب کے لیے اللہ کافی. کتنی بڑی خوشخبری ہے, کتنی بڑی بات ہے. لیکن جہاں یہ امید ہے, آگے ڈر کتنا ہے. جب فجر کی دو سنتیں گھر میں پڑھ کر مسجد کے لیے تشریف لے جاتے, تو نکلتے ہوئے آسمان کی طرف نظر اٹھا کر اللهم اني اعوذ بك من ان اضل او اضل، ازل او زل، اظلم او اظلم، اجهل او يجهل علي، اعتدي او يعتدى علي. یعنی اللہ کی بے نیازی پر جو نظر، کیا شان ہے حضور کی، اور اللہ سے ڈر، اے اللہ تیری پناہ، کہیں میں گمراہ نہ ہو جاؤں، کوئی مجھے گمراہ نہ کر دے، میں پھسل نہ جاؤں، کہیں کوئی پھسلا نہ دے. ایک طرف تو وہ ہے کہ آپ کے بعد از خدا بزرگ تو ہی، اللہ کے بعد کوئی ہے نہیں مخلوق میں، اتنا تو اونچا مقام اور اتنا ڈر. یہ کہ پرانوں کے لیے یہ ساری سیرت مبارکہ، حکایت صحابہ، حیات صحابہ اور صحابہ کی پوری سیرت، حضور اکرم صلی اللہ علیہ وسلم کی پوری سیرت، یہ سب ہمارے لیے نمونہ ہے اور ہم سے کہا ہے. جیسے حضرت عبداللہ ابن عباس رضی اللہ تعالی نے فرمایا، من کان یستن منکم فلیستن بمن قد مات، ابرهم قلوبا اعمقهم علما اقلهم تكلفا انتخبهم الله لصحبه نبيه ولنقل دينه. جو اپنی زندگی کی صحیح قیمت، جو اپنی زندگی کو صحیح مصرف پر ڈالنا چاہے، وہ ان کا دامن کون، کہ وہ جو دنیا سے گئے، کہ کون، کیا بات تھی، دلوں کے بہت صاف، علم بہت گہرا، یہ نہیں جو سنی وہ لے کے بھاگے، پوری تحقیق ایک ایک روایت کے لیے. اس لیے حدیثوں میں کتنی سندیں ملتی ہے، انہوں نے ان سے، اور اس کے لیے کیسے سفر. علم کے بہت گہرے، زندگی بہت بے تکلف سادی، اور اللہ نے ان کو پسند کیا اپنے نبی کے ساتھ رکھنے کے لیے، رہنے کے لیے، اور نبی والی بات کو دنیا تک پہنچانے کے لیے یہ منتخب بننا. جیسے ہمارا یہ مجمع، پورا مجمع اس وقت کتنا ہے، اور پورا کیرلا، کیرلا کی امت، اس میں یہ منتخب مجمع ہے. اس اعتبار سے اپنی سعادت پر اللہ کا شکر بھی ادا کرنا ہے، اس نعمت کی قدر بھی کرنی ہے، ذمہ داری کو سمجھنا بھی ہے، اور آگے لنقل دین ہی، یہ فکریں، یہ درد، یہ غم ہے نا، یہ عمل، یہ محنت دوسروں میں منتقل ہو، اللہ اس کے لیے ہماری جان مال کو قبول کرے، اس کی دعائیں بھی کرنی.
فکر ചിലപ്പോൾ വലിയ ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിത്തീരും. അതിൽ ഖുർആൻ ഷരീഫിൽ അല്ലാഹു തആല പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു യുവാവ് അദ്ദേഹം തന്റെ ദീനിൽ ഉറച്ചു നിന്നു. അന്നുണ്ടായിരുന്ന അധികാരി രാജാവ് അതിനെ എതിർത്തു. അവസാനം അതിനുവേണ്ടി ആ യുവാവിനെ കൊല്ലാൻ തയ്യാറായി. പക്ഷെ ആ യുവാവ് അതിൽ ഉറച്ചു നിന്നു. പറഞ്ഞു, നിങ്ങൾ പല രീതിയിൽ കൊല്ലാൻ നോക്കി, പക്ഷെ കൊല്ലാൻ പറ്റിയില്ല. പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റുന്നത് അള്ളാഹുവിന്റെ ബിസ്മി റബ്ബി ഹാദൽ ഗുലാം, ഈ അടിമയുടെ അല്ലെങ്കിൽ ഈ യുവാവിന്റെ റബ്ബിന്റെ പേരിൽ നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ രീതിയിൽ കൊന്നു. അവസാനം അവിടെ ഒരുമിച്ചുകൂടിയ ആളുകളെല്ലാം വിശുദ്ധമായ ദീനിലേക്ക് വരാൻ കാരണമായി തീർന്നു. ഒരാളുടെ ഉറപ്പ്, ഒരാളുടെ ഫിക്ര്, അത് എത്രയോ മനുഷ്യരുടെ ഹിതായത്തിന് കാരണമായി തീർന്നു. അതുകൊണ്ട് ദീനിന്റെ പരിശ്രമത്തില് നമ്മൾ ഓരോരുത്തരും ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മജ്ലിസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ടവരുടെ മജ്ലിസാണ്. ഈ സമ്മേളനത്തിന്റെ ഈ ആളുകളിൽ നിന്നും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ദീന്റെ പരിശ്രമത്തില് വർഷങ്ങളായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സിഫാത്തുകൾ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഫിക്ര്, ഇതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നമ്മുടെ നാട്ടില് ലോകത്തെല്ലാം ദീനീയായ മാറ്റങ്ങൾ ഉണ്ടായിത്തീരാനുള്ള കാരണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം ദീന്റെ പരിശ്രമത്തില് നമ്മൾ ഉണ്ടായിത്തീരേണ്ട ഗുണങ്ങൾ. അതിലൊന്ന് അല്ലാഹു തആലയുടെ ദാത്തിലുള്ള നല്ല പ്രതീക്ഷ. ദീന്റെ പരിശ്രമത്തില് നല്ല പ്രതീക്ഷകളോടുകൂടി പരിശ്രമിക്കണം. അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, യാ അയ്യുഹ നബിയ്യു ഹസ്ബുക്കല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. അല്ലയോ റസൂൽ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് അല്ലാഹു മതിയായവനാണ്, അതുപോലെ തങ്ങളുടെ കൂടെ തങ്ങളെ പിൻപറ്റിയ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല മതിയായവനാണ്. വലിയ പ്രതീക്ഷ അല്ലാഹു തആല കൊടുക്കുകയാണ് ഈ ആയത്തിൽ കൂടി. അതുപോലെ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ, ദീനിന്റെ പരിശ്രമത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, പരിശ്രമിക്കുന്നവർ, ത്യാഗങ്ങൾ അർപ്പണങ്ങൾ ചെയ്യുന്നവർ, അവരുടെ കൂടെ അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പ്രതീക്ഷയും അള്ളാഹുവിന്റെ സഹായങ്ങളും അനുഗ്രഹങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നവരുടെ ഉള്ളിൽ ഉണ്ടായിത്തേണ്ട വലിയ ഗുണമെന്ന് വെച്ചാൽ, ഒന്ന്, വലിയ പ്രതീക്ഷ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയോടുകൂടി ദീനിന്റെ പരിശ്രമം ചെയ്യണം. അതേപോലെ പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ മറുഭാഗത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ആവശ്യമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ വരുന്നുണ്ട്, തങ്ങള് രാവിലെ സുബഹിയുടെ സമയത്ത് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തങ്ങൾ ആകാശത്തേക്ക് നോക്കി ഈ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അളില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളമ ഔ അജ്ഹല ഔ യജ്ഹല അലയ്യ എന്നുള്ള ദുആ. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ അല്ലാഹുവിനോട് കാവലിനെ തേടുമായിരുന്നു. ഞാൻ വഴികെട്ടു പോകുന്നതിൽ നിന്നും, അല്ലെങ്കിൽ മറ്റുള്ളവർ ഞാൻ കാരണമായി വഴികെടാൻ കാരണമായി തീരുന്നതിൽ നിന്നും, എന്നിൽ അജ്ഞത അല്ലെങ്കിൽ ഏതെങ്കിലും ജഹാലത്തിന്റെ ഏതെങ്കിലും പ്രവൃത്തികളോ കാര്യങ്ങളോ ഉണ്ടാകുന്നതിൽ നിന്നും, അല്ലെങ്കിൽ ഞാൻ കാരണമായി മറ്റുള്ളവർക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തങ്ങളുടെ ദുആയിൽ അള്ളാഹുവിനോട് കാവലിനെ തേടുമായിരുന്നു. ഇപ്പൊ ഒരു ഭാഗത്ത് അള്ളാഹുവിലുള്ള വലിയ പ്രതീക്ഷ, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വാഗ്ദാനങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള പ്രതീക്ഷകളുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറുഭാഗത്ത് അള്ളാഹുവിൽ നിന്നും, ഓരോ വിഷയങ്ങളിൽ നിന്നും, ഓരോ കുഴപ്പങ്ങളിൽ നിന്നും കാവലിനെ തേടുമായിരുന്നു. അപ്പൊ ഈ ഗുണങ്ങൾ ഉണ്ടായിത്തീരേണ്ട ആവശ്യമാണ്. ദീന്റെ പരിശ്രമം ചെയ്യുന്നവരിൽ വലിയ പ്രതീക്ഷയും ആവശ്യമാണ്, ഭയവും ആവശ്യമാണ്, സൂക്ഷ്മതയും ആവശ്യമാണ്. ആ രീതിയിലുള്ള തങ്ങൾ തങ്ങളുടെ സഹാബാക്കളെ, അങ്ങനെയുള്ള സഹാബാക്കളെ തയ്യാറാക്കുകയുണ്ടായി. അതിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ കാന മുസ്തനൻ ഫലിയസ്തന ബിമൻ ഖദ് മാത്ത് എന്ന് പറഞ്ഞ് ആ ഹദീസിൽ കൂടി, അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ കൂടി സഹാബാക്കളുടെ കുറെ ഗുണങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആരെങ്കിലും പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പിൻപറ്റാനുള്ള ഏറ്റവും ഉയർന്ന വഴി, അതായത് നമ്മളിൽ നിന്നും യാത്രയായിപ്പോയ, അതായത് മുൻഗാമികളായ സഹാബാക്കളെ പിൻപറ്റലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാലഘട്ടം എന്ന് പറയുമ്പോൾ സഹാബാക്കളുടെ അവസാന തീരുന്ന തബീഈങ്ങളുടെയൊക്കെ കാലഘട്ടമാണ്. അവരോട് പറഞ്ഞതാണ്. അപ്പം ആ സഹാബാക്കളെ കുറിച്ച് അദ്ദേഹം പറയാൻ, അവരുടെ ഗുണങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ കൂടി. അവര് അള്ളാഹു തആല തെരഞ്ഞെടുത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹവാസത്തിന് വേണ്ടി അള്ളാഹു തആല തെരഞ്ഞെടുത്ത കൂട്ടമാണ് സഹാബാക്കളുടെ കൂട്ടം. അവരുടെ ഹൃദയങ്ങൾ പരിശുദ്ധമായിരുന്നു. അവരുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. ലളിതമായ ജീവിതം, അതുപോലെ ഹൃദയങ്ങൾ പരിശുദ്ധമായവർ ഈ ഗുണങ്ങളെക്കുറിച്ച് പറയുണ്ടായി. അപ്പൊ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നവരില് ഈ ഗുണങ്ങൾ ഉണ്ടാകൽ ആവശ്യമാണ്. അവരിൽ ഫിക്ർ ഉണ്ടാകൽ ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഗുണങ്ങൾ, ബഹുമാനപ്പെട്ട സഹാബാക്കൾ അവരിലുണ്ടായിരുന്ന ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആ സിഫത്തുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഇതിന്റെ പരിശ്രമം ചെയ്യൽ ആവശ്യമാണ്. അപ്പോഴാണ് ഇതിന്റെ ഈ പരിശ്രമത്തിന്റെ യാഥാർത്ഥ്യവും അതിന്റെ ഗുണം നമുക്കും ലോകത്ത് മുഴുവനും ഉമ്മത്തിനുണ്ടായിത്തീരുകയും ലോകത്തുള്ള മനുഷ്യരിലേക്ക് ഇത് എത്തുകയുമെല്ലാം ചെയ്യുന്നത് ഈ യഥാർത്ഥമായ ശരിയായ സിഫാത്തുകളോടുകൂടി പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളിലും ലോകത്ത് ഉമ്മത്തിലും ഈ ഗുണങ്ങൾ ഉണ്ടായിത്തീരാൻ കാരണമായിത്തീരുന്നത്.
ഇസ്ലിയെ ഹമേ ഹമാരി ജിമ്മേദാരിയോ കോ സമജ്നാ ഹൈ ഔർ ഫിർ ہم اپنی ذات سے بہت کمزور ہیں، ذرا سے میں متاثر ہو جاتے ہیں، کچھ تھوڑے سے حالات، حالانکہ حالات کوئی چیز ہی نہیں ہے، حال کا معنی کوئی چیز نہیں، ایک سیکنڈ کے بعد وہ مستقبل ہے اور ایک سیکنڈ سے پہلے وہ ماضی تھا، حال تو کچھ بھی نہیں. اس لیے مولانا یوسف صاحب رحمۃ اللہ علیہ فرماتے تھے، ہم حالات کے بندے نہیں ہیں، ہم تو احکامات کے بندے ہیں. یہ دیکھیں گے کس وقت حکم کیا ہے، تقاضا کیا ہے، اور یہ مجمع وہ ہے جو خود تقاضوں پر اٹھتے ہوئے، یہ تو تقاضے پیدا کریں گے امت میں. المؤمنون کا اعضاء جسد واحد، کہاں نمازیں نہیں ہو رہی، کہاں روزوں میں کیا حال ہے، زکاتیں ادا نہیں ہو رہی ہے، جو کہ اس کی بنیادیں ہیں اسلام کی، کہ یہ مجمع خود اپنی ذات سے تقاضوں کو پورا کرے گا اور پورا کرتے ہوئے آگے کے تقاضے پیدا کرے گا. اور انا لننصر رسلنا والذین آمنوا، ہوگا سارا اللہ کی مدد سے، اور یہ اس کا وعدہ ہے، ہم مدد کریں گے پیغمبروں کی اور ایمان والوں کی. ہم کچھ نہیں ہیں، ہم کچھ نہیں ہیں. ومن نصر الا من عند اللہ، بدر کا موقع ہے، حالات کیسے ہیں، ابھی سفیان کیسی تیاری کر کے آئے ہیں، اور کیا کیا مشرکین ابو لہب وغیرہ سب، لیکن اعتماد اللہ کی ذات پر. اور پھر اللہ کی مدد ہے کیسے آئی، قیامت کا سورج طلوع ہونے تک یہ قرآن کی آیتیں پڑھی جائیں گی، اور بالکل اس پر یقین. ہمارا یہ مجمع تو نمونے کا مجمع ہے، اس اعتبار سے اپنی ذمہ داریوں کو سمجھنا، پورا کرنے کی پوری کوشش کرنا. اور یہ جیسے حضور فرماتے ہیں، انما بعثت معلما و مبلغا، سیکھنے والا بھی ہوں اور پہنچانے والا بھی ہوں، خود اپنی ذات سے سیکھنا بھی ہے. یہ نہیں کہ ہم نے تو 20 سال پہلے 4 مہینے دے دیے تھے، 10 سال پہلے دیے تھے، ہم تو ہیں نہیں، سیکھتے رہنا بھی ہے اور پہنچاتے رہنا بھی ہے. تو پھر اتباع ہے، اور اتباع کی جو فضائل ہے، اللہ اکبر، خود حضور اکرم صلی اللہ علیہ وسلم کا حکم دیا اتباع کا، اتبع ما اوحی الیک، اور امت کو حکم دیا اتبعوا ھذا النبی. امت مکلف ہے نبی کے اتباع کی، اور نبی مکلف ہے وحی کے. اصل چیز اتباع ہے. ہم میں سے ہر ایک اپنے بارے میں تنہائیوں میں بیٹھ کے فکر کرے، سنتوں کا کتنا شوق بڑھا، سنت زندگی میں کتنی داخل ہوئی اور اس کی عظمت کتنی آئی، اللہ کا تعلق کتنا بڑا. سب سے پہلی چیز ہے بحیثیت انسان ہونے کے، ہر انسان کے ذمہ ہے اپنے خالق و مالک کو پہچاننا، اور ادھر متوجہ کرنے کے لیے قرآن نے کتنا پیارا انداز اختیار کیا، ولعادیات ضبحاً فالموریات قدحاً، جانور ہے لیکن وہ اپنے رکھے وال کا کتنا تابعدار، زند رکھ تو زند، لگام دے دے تو لگام، کوڑا ہاتھ میں لے اور اشارہ کرے چلو چلتا، اشارہ نہیں کیا کھڑا، پورا تابعدار ہے. یہ کہ کم سے کم اپنے آپ کو اپنے مالک کا اتنا تابعدار تو بناؤ، اپنے مالک کو اتنا تو. یہی گھوڑا، یہی جانور، پڑوس کا جو اجنبی کا کوئی آدمی آ جاوے تو مارنے کو تیار، اور اس گھر کا بچہ اس کی دم پکڑ کے لٹک جائے تو ابھی کچھ نہیں کہتا. اپنے اور پرائے میں تمیز ہے اس جانور کو، کہ تمہارا خالق کون، تمہارا مالک کون، کس نے تمہیں آنکھیں دی، کان دیے، ہاتھ دیے، تمہارے لیے قرآن اتارا، رحمت العالم جیسے نبی دیے، کعبے جیسا قبلہ دیا، تمہارے پر اتنا سارا، تم کیا کرتے ہو، تمہیں کیا کرنا ہے. کیونکہ اپنے سب سے پہلا فرض ہے انسان کا اپنے خالق و مالک کو پہچانے، اور اس کو سمجھانے کے لیے مثالیں دی قرآن نے، ہر چیز میں بہت مثالیں دی. تو یہ ہمارا پرانا کا مجمع بہت قابل قدر، اللہ پاک نے یہ سعادت دی، خود اپنی ذات سے کرنا ہے، اور اب آپ کے ساروں کے اندر کی فکر ہوگی. پورا کیرلا ہے, کیرلا نہیں پوری امت, کم سے کم کم سے کم اسلام کے ارکان اسلام جو پانچ ہیں, ایمان, نماز, روزہ, زکات, اس پر پوری امت آ جائے, یہ فکر, اس کے لیے محنت. اور وہ اپنے گھر سے شروع ہو کر اپنی ذات سے شروع کر کے نیت پورے عالم کی دیں گے اللہ پاک, کریں گے وہ. اس لیے ہمیں بہت اپنے بارے میں فکر مند رہنے کی ضرورت ہے, مطمئن نہ ہو جائیں کہ ہم تو ہیں ہی, ہم تو ہیں نہیں. حضور دعا مانگ رہے, اللہم اجعلنی فی عینی صغیرہ, اللہم اجعلنی صبورہ, اللہم اجعلنی شکورہ. کیا مقام ہے کہ آج سیرت کے جلسے بھی ہوئے, سیرت کی کتابیں بھی لکھی گئی, اور سیرت کے عنوان پر کیا کچھ ہوا. لیکن ایک آدمی آیا تھا, حضرت علی رضی اللہ, حضرت عمر رضی اللہ عنہ کے پاس, کہ وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ, محمد الرسول اللہ صلی اللہ علیہ وسلم بہت اونچے اخلاق, وہ خلق عظیم کتنے ہیں. حضرت عمر کی شان کیا ہے, جن کے بارے میں اللہ کے نبی فرماتے ہیں کہ اگر میرے بعد نبوت کا دروازہ کھلا ہوتا تو عمر اللہ کا نبی. وہ کیا کہتے ہیں, بھائی میں تو بہت نیا ہوں, 40واں نمبر ہے اسلام میں داخل ہونے میں, میں کیا بیان کروں گا حضور کو, تو بلال کے پاس چلا جا. حضرت عمر ان کو بھیج رہے بلال کے پاس, وہ یہودی عالم کو. حضرت بلال نے کہا, حضرت بلال رضی اللہ عنہ کہا کہ میں حضور کو بیان کروں, میرے پاس کچھ اور ہے ہی نہیں, اور اگر اس میں 19-20 کا فرق ہو گیا تو میری تو یہ, میرا تو یہ سرمایہ بھی گیا. بیٹی ہے فاطمہ ابا کے پاس چلا, ابا اور بیٹی کا معاملہ ہے, کوئی کمی زیادتی ہوگی تو نمٹ لیں گے. حضرت فاطمہ رضی اللہ تعالی عنہ کے پاس آئے, وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ, میں تو بہت بعد میں پیدا ہوئی, علی کے پاس چلے جاؤ, پہلے دن سے مردوں میں ابو بکر, بچوں میں علی, اور عورتوں میں یہ پہلے دن کے ہیں, انہوں نے پیدا. حضرت علی رضی اللہ عنہ کے پاس آئے, حضرت علی رضی اللہ عنہ فرمایا, یہ جتنی مخلوقات اللہ نے پیدا کی ہے وہ ساری تم نے گن لی ہے؟ جی, ابے جی کیا, میں یوں کہہ رہا ہوں, وہ ساری یہ کسی کے بس کی ہے کہ اگر یہ کسی کے بس کی نہیں ہے تو محمد صلی اللہ علیہ وسلم کے اخلاق کی عظمت اور اس کی بڑائی کو بھی بیان کرنا ہے. جاؤ بھاگ جاؤ. ہم اپنے پر مطمئن نہ رہیں, ہمیں سیکھنا ہے, اور سیکھتے ہوئے سکھانا ہے, کرتے ہوئے کرانا ہے, روتے ہوئے رلانا ہے, مانگتے ہوئے مانگنے والے بنانے, جو تب جا کے اس کو اتباع کہتے ہیں. سب سے بڑی دولت, سب سے بڑا سرمایہ اتباع ہے. اسی لیے نبی مکلف ہیں وحی کے متبع ہونے کے, اور امت مکلف ہے نبی کی کہ آپ کا اتباع کرنا ہے. ہمارا یہ مجمع اس کا ایک ایک ساتھی, اور ان سے پھر ساتھی نئے نئے وجود میں آ رہے ہیں. امت میں استعدادیں بہت ہیں, الناس معادل.
ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദീൻ്റെ പരിശ്രമത്തിൽ നമ്മുടെ ഈ മജ്ലിസ് നേരത്തെയും പറഞ്ഞ പോലെ ദീൻ്റെ പരിശ്രമത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മജ്ലിസാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം ഉമ്മത്തിൻ്റെ, അവരിൽ നിന്നും അല്ലാഹു തആല ദീൻ്റെ പരിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മജ്ലിസാണ്. ദീനു വേണ്ടി, ദീന്റെ പരിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ പരിശ്രമം എല്ലാ അവസ്ഥയിലും എല്ലാ കാലഘട്ടത്തിലും എല്ലാ അവസ്ഥയിലും നടന്നുകൊണ്ടിരിക്കൽ ആവശ്യമാണ്. ഹാലാത്ത് അവസ്ഥകളെ നോക്കിയല്ല നമ്മൾ ദീന്റെ പരിശ്രമം ചെയ്യേണ്ടത്. അവസ്ഥകൾ മാറി മാറി വരും. ഇസ്ലാമത്തിലായി ദലാലി പറയുവായിരുന്നു, നമ്മൾ ഹാലാത്തിന്റെ അവസ്ഥകളുടെ അടിമകളല്ല, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അല്ലാഹു തആല എല്ലാ അവസ്ഥയിലും കഴിവുള്ളവനും കുദ്രത്തുള്ളവനുമാണ്. അപ്പോണ്ട് ഹാലാത്തിനെ നോക്കി, അവസ്ഥകളെ നോക്കി, നിധീന്റെ പരിശ്രമത്തിലാണെങ്കിൽ, എന്ത് വിഷയത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു അവസ്ഥകൾ വന്നാൽ നമ്മൾ ഭയപ്പെട്ടു പോകും, നമ്മൾ ദീന്റെ പരിശ്രമത്തെ ഉപേക്ഷിച്ചു കളയും. അല്ലെങ്കിലും അനുകൂലമായ പ്രതികൂലമായ അവസ്ഥകൾ മാറി വരുമ്പോൾ അതനുസരിച്ച് പരിശ്രമത്തെ നമ്മൾ മാറ്റിവെക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അവസ്ഥകളുടെ പരിഗണിക്കാതെ അള്ളാഹുവിന്റെ കുദരത്തിലേക്ക് നോക്കി നമ്മൾ പരിശ്രമം ചെയ്യേണ്ടവരാണ്. ഹാലാത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥകൾ എന്താണ്? അത് മാറി മാറി വരും. കുറച്ച് സമയത്തേക്കുള്ളൂ, ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴാണ്. കഴിഞ്ഞതെല്ലാം എന്തായി? അത് കഴിഞ്ഞ കാലഘട്ടമായി. ഇനി വരാനിരിക്കുന്നത് എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. അത് നമുക്ക് വരാനുള്ള അടുത്ത കാലഘട്ടമാണ്. അപ്പൊ അവസ്ഥകളൊക്കെ യാതൊരു സ്ഥിരതയുമില്ല, അവസ്ഥകൾ മാറി മാറി വരുന്നതാണ്. പക്ഷെ ഏതവസ്ഥയിലും അഹ്കാമാത്തുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകളെ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ വരുന്നത്. അള്ളാഹു തആല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവന്റെ സഹായം വാഗ്ദാനം ചെയ്തത് തങ്ങളുടെ ആ ദഅവത്ത്, തങ്ങളുടെ ആ ഉറപ്പ്, അള്ളാഹു തആല അങ്ങനെയുള്ള ഒരു സഹായിക്കുമെന്ന് അള്ളാഹു തആല ഖുർആൻ ഷരീഫിൽ പറയുന്നുണ്ട്. ഇന്നാ ലനൻസുറു റുസുലന വല്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയാ. തീർച്ചയായും നാം നമ്മുടെ പ്രവാചകന്മാരെ സഹായിക്കുക തന്നെ ചെയ്യും. ആ തങ്ങൾ ആ പ്രവാചകന്മാരെയും അതുപോലെ വിശ്വസിച്ച മുഅ്മിനീങ്ങളും അവരെയും സഹായിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. കാരണം യഥാർത്ഥമായ സഹായം അള്ളാഹുവിന്റെ ഭാഗത്താണ് വരേണ്ടത്. അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ വേണ്ടി അവസ്ഥകൾ ഉറച്ചു നിൽക്കലാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. സഹായം വരേണ്ടത് അള്ളാഹുവിന്റെ ഭാഗത്ത് മാത്രമാണ്. അപ്പോൾ ഈ രീതിയിൽ ഉറച്ച് എല്ലാ അവസ്ഥകളിലും ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കി ഉറച്ചു നിൽക്കുക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, ഞാൻ ഒരു എന്നെ അല്ലാഹു തആല അയച്ചത് ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവരായിട്ടാണ്. തങ്ങളുടെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ തങ്ങൾ ചെയ്തിട്ടുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ. മുഅല്ലിമൻ വ മുബല്ലിഗൻ, ഒന്ന് ദീനിന്റെ കാര്യങ്ങൾ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തു തങ്ങൾ, അതുപോലെ ദീനിന്റെ കാര്യങ്ങൾ, ദീനിന്റെ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. എത്തിച്ചു കൊടുത്തു, അത് മാത്രമല്ല അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളുടെ മേൽ ഇത്തിബാ വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചെയ്തിരുന്ന തങ്ങളുടെ ആ ത്യാഗങ്ങൾ, അർപ്പണങ്ങൾ, തങ്ങളുടെ ആ ദഅവത്തിന്റെ കാര്യത്തിൽ തങ്ങളിലുണ്ടായിരുന്ന സിഫാത്തുകൾ, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൽ വളരെ ആവശ്യമാണ്. ഇത്താഅത്തിന്റെ വിഷയത്തിൽ, ഇത്തിബാഇന്റെ വിഷയത്തിൽ പല സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഷരീഫിൽ കൂടി അതിന്റെ പ്രാധാന്യത പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒരു സൂറത്തിൽ കൂടി അള്ളാഹു തആല വലാദിയാത്തി ദബഹൻ ഫൽമൂരിയാത്തി ഖദഹൻ ഫൽമുഗീറാത്തി സുബ്ഹ, ഈ ആയത്തിൽ കൂടി, ഈ സൂറത്തിൽ കൂടി ചില മൃഗങ്ങളുടെ സിഫാത്തുകൾ പറയുന്നുണ്ട്. ആ മൃഗങ്ങൾ അതിനെ, അതിന്റെ ഉടമസ്ഥർ ആ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, കുതിരകൾ, മറ്റ് അതുപോലുള്ള മറ്റു മൃഗങ്ങൾ, അവരെത്രത്തോളം അവരുടെ ഉടമസ്ഥന്മാരെ, അവരെ നിയന്ത്രിക്കുന്ന ആ ഉടമസ്ഥന്മാരെ എത്രത്തോളം അനുസരിക്കുന്നു, നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുന്നു, അവര് വായാൻ പറയുമ്പോൾ അവർ ഭയങ്കര വേഗതയിൽ യാത്ര ചെയ്യുന്നു, അവര് അപകടങ്ങളെയോ മറ്റോ ഒന്നും നോക്കാതെ അവരുടെ യജമാനൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്താണോ കൽപ്പിക്കുന്നത് ആ കൽപ്പനകളെ പൂർത്തീകരിക്കുന്നു. അപ്പോ ഒരു മൃഗം അതിന്റെ ഉടമസ്ഥനെ എത്രത്തോളം മനസ്സിലാക്കി ആ ഉടമസ്ഥന്റെ കൽപ്പനകൾ എത്രത്തോളം പൂർത്തീകരിക്കുന്നു, ഇത് കണ്ട് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടി, അതിൽ നിന്ന് ഗുണപാഠം പഠിക്കാൻ വേണ്ടി അള്ളാഹു തആല ഈ സൂറത്തിൽ കൂടി ആ മൃഗങ്ങളുടെ ചില സിഫാത്തുകളെ, അവരുടെ ഗുണങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. സാധാരണ രീതിയിൽ മൃഗത്തെ വളർത്തി കഴിഞ്ഞാൽ ആ വളർത്തുന്ന ആളുകൾ, ആ വളർത്തുന്ന ആളുകളുടെ യജമാനൻ, അതിന്റെ കുടുംബം, അതിനെ പോലും അവർ മനസ്സിലാക്കുന്നതാണ്. എന്നാൽ വേറെ വെളിയിൽ നിന്ന് ഒരാൾ വന്നാൽ ചിലപ്പോൾ ആ മൃഗം എന്ത് ചെയ്യും? ആ മനുഷ്യനെ ആക്രമിക്കാൻ തയ്യാറാവും, അയാളെ തടയാൻ, അയാൾ വരുന്നതിൽ നിന്നും തടയാൻ തയ്യാറാവും. പക്ഷെ വീട്ടിലെ ആളോ അല്ലെങ്കിൽ ആ കുട്ടികളോ ആ മൃഗവുമായിട്ട് കളിക്കുകയോ അതിന്റെ വാലിൽ പോയി തൂങ്ങുകയൊക്കെ ചെയ്താലും ആ മൃഗം ഒന്നും ചെയ്യുകയില്ല. അത്രത്തോളം ആ മൃഗത്തിന് പോലും, ആ കുതിരയ്ക്ക് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് മൃഗങ്ങൾക്ക് പോലും അതിന്റെ യജമാനെ കുറിച്ച്, അതിനെ വളർത്തുന്ന ആളുകളെ കുറിച്ച് അത്രത്തോളം ബോധവും ബന്ധവുമുണ്ട്. അപ്പൊ ഈ ഒരു മൃഗത്തിന് ഇത്രത്തോളം അതിന്റെ യജമാനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒരു മനുഷ്യ അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മളുടെ ഉടമസ്ഥനായ അല്ലാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ടാകണമെന്ന് ഈ ആയത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പരിശ്രമത്തിന്റെ ഉത്തരവാദിത്വം, ദീനിന്റെ പരിശ്രമം അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയ ഇത് ഇത്തിബാ, ആ ഇത്തിബാഇന്റെ പ്രാധാന്യത ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആൻ ഷെരീഫിൽ കൂടി പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അസീം, തങ്ങൾ വളരെ ഉയർന്ന വളരെ വലിയ സ്വഭാവം ഗുണങ്ങൾ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്, അങ്ങനെയുള്ള ഗുണങ്ങളുള്ളവരാണ് എന്ന് ഖുർആൻ ഷെരീഫിൽ പറയുണ്ടായി. ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം പറയുണ്ടായി. ഒരു പ്രാവശ്യം ഒരാള് അടുത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഒരു ആയത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ കാലത്തിന് ശേഷമായിരിക്കാം, തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഖുലുഖുൻ അസീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അല്ലാഹു തആല ഖുർആൻ ഷെരീഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്ന് വിവരിച്ചു തരാൻ പറ്റുമോ, എന്താണ് ഖുലുഖുൻ അസീം? അത് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ അതെങ്ങനെ വിവരിക്കാനാണ്, യഥാർത്ഥത്തിൽ ഞാൻ ഈ ദീനിലേക്ക് വന്നത് കുറെ ആളുകൾക്ക് ശേഷമാണ്, കുറെ പിന്നീടാണ്. കാരണം ആദ്യം ഉമർ റളിയല്ലാഹു തആല ആരംഭകാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലായിരുന്നു. പിന്നീട് 10-40 പേർക്ക് ശേഷമാണ് ഉമർ റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് വന്നത്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാനതെങ്ങനെ വിവരിക്കും, നിങ്ങൾ പോയി ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കും, കുറച്ചും കൂടെ നേരത്തെ ഇസ്ലാമിലേക്ക് വന്നതാണ്. അദ്ദേഹം ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയി. അപ്പൊ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവും പറഞ്ഞു, ഞാനിത് എങ്ങനെ വിവരിച്ചു തരാനാണ്, തങ്ങളുടെ ഉയർന്ന സ്വഭാവം അല്ലാഹു തആല പറഞ്ഞ ആ കാര്യം ഞാനെങ്ങനെ വിവരിക്കാനാണ്, തങ്ങളുടെ മകളോട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു നോക്കി. അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു ആ കാലഘട്ടത്തിൽ, അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു വെച്ചു. അപ്പൊ ഇദ്ദേഹം അവസാനം അലി റളിയല്ലാഹു തആലന്റെ അടുക്കൽ പോയി പറഞ്ഞു, ഈ ഖുലുഖുൻ അസീം എന്ന് വിവരിച്ചു തരാമോ, എന്താണ് തങ്ങളുടെ ഖുലുഖുൻ അസീം എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു തആലഹു അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലാഹു തആല ഈ ലോകത്ത് ധാരാളം വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് വിവരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു, തിരിച്ചു ചോദിച്ചു. ഇത് ഇത്രയും അനുഗ്രഹങ്ങളുണ്ട്, ഇത്രയും വസ്തുക്കളുണ്ട്, ഇത്രയും ആണെന്ന് അതെല്ലാം വിവരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് വിവരിച്ചു തരാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ സാധിക്കും, അത് എണ്ണമറ്റാണ് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഖുലുഖുൻ അസീം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറെ വാക്കുകളിൽ കൂടി തങ്ങളുടെ ആ ഉന്നതമായ സ്വഭാവമോ അതിന്റെ സിഫാത്തുകളോ കുറച്ച് വാക്കുകളിൽ കൂടി എനിക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല, അത്ര വിശാലമാണ്. അതുകൊണ്ട് അത് അങ്ങനെ വിവരിച്ചു തരാൻ പറ്റുന്ന ഒന്നല്ല, അത് കുറെ വിഷയങ്ങളുണ്ട്, ഓരോ സന്ദർഭത്തിലും അത് മുമ്പിൽ വരും, അതെല്ലാം കൂടെ പറഞ്ഞു തരാൻ ഒറ്റ വാക്കിൽ കൊല്ലേ കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞേക്കുണ്ടായി. അപ്പൊ ഇത്രത്തോളം ഉയർന്ന സിഫാത്തുകൾ അല്ലാഹു തആല നൽകി, ഇത്രത്തോളം ഉയർന്ന ഗുണങ്ങൾ നൽകി, ആ ഇത്തിബാഅാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തെ പിൻപറ്റുക, തങ്ങളുടെ ഉയർന്ന ഫിക്ര്, ഉമ്മത്തിനെ കുറിച്ചുള്ള ഫിക്ര്, ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്ത, ആ ഉയർന്ന സ്വഭാവങ്ങളോടുകൂടിയുള്ള പരിശ്രമങ്ങള്, ത്യാഗങ്ങള്, ഈ ത്യാഗങ്ങളെയും അർപ്പണങ്ങളെയും മനസ്സിലാക്കി അതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം, തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, വത്തബി അമായുഹായിലേ, തങ്ങളോട് എന്താണോ അറിയിക്കപ്പെടുന്നത് അതിനെ തങ്ങൾ പിന്തുടരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇത്തിബാ തങ്ങൾക്കും ആവശ്യമാണ്. എന്നിട്ട് ഉമ്മത്തിനോട് പറഞ്ഞത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ ചെയ്യുക. അപ്പൊ ഇദീനിന്റെ പരിശ്രമം, ഈ ഫിക്ര് വലിയ ഒരു ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കലാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്വം അതിനെ മനസ്സിലാക്കി, ആ ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്ത്, ആ ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കി, ആ ഒരു ഫിക്ര് ഉമ്മത്തിൽ എങ്ങനെ ദീൻ ഉണ്ടായിത്തീരും, കുറഞ്ഞു വെച്ച ഉമ്മത്തിൽ ഫറായിൽ എങ്ങനെ ഉണ്ടായിത്തീരും, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതം ഈ ഉമ്മത്തിൽ എങ്ങനെ ഉണ്ടായിത്തീരും, ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അതിനുവേണ്ടി ആവശ്യമായ തക്കാസുകൾ പൂർത്തീകരിക്കുകയും, ഇത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഈ മജ്ലിസിന്റെ ഉത്തരവാദിത്വം.
یعنی حکومت کی طرف سے ظاہر بات ہے یہ بات تو طے ہے کہ ہم کسی بھی تقاضے کے پورا کریں حکومت کا کوئی قانون اس کی خلاف ورزی نہیں کریں گے لیکن شریعت کی پابندی میں رہتے ہوئے جتنا کر سکیں گے. کورونا کا زمانہ تھا, لوگ گھروں سے نہیں نکل سکتے تھے, گھروں میں بیٹھے بیٹھے ساتھیوں نے ماشاءاللہ فونوں کے ذریعے جو رابطے کیے, اور جیسے کورونا ختم ہوا اس کے بعد ماشاءاللہ لوگوں نے اپنے چار چار مہینے کی بھی چلے کی بھی, پرانوں نے تو اپنے ساتھ مستقل جماعتیں بنائی, اور یہ اس کا ثبوت دیا کہ جیسے کسی کی نماز قضا ہو گئی تو پھر کیا. ایک مرتبہ میں وہاں مکہ مکرمہ میں تھا, طائف شریف کے لوگ آئے ہوئے تھے, اچھے پرانے ساتھی تھے. میں نے کہا بھائی تم طائف والے تو تمہیں کیا بیان کریں اور تمہیں کیا کہیں, تم نے تو ماشاء اللہ کیسے کیسے ساتھ دیا, اس لیے کہ شروع میں جو حالات آئے حضور پر کہ اس سے زیادہ سخت حالات کہیں نہیں آئے, لیکن پھر اسی میں سے محمد ابن قاسم ثقافی پیدا ہوئے اور انہی کی وجہ سے یہ سارا ہندو پاک اور یہ سارا عالم ایشیا اور افریقہ سب جگہ ایمان ہی ایمان کی لہریں. قربانیوں سے اللہ پاک نے یہ نسبت جو دی ہے پرانا ہونے کی. میں آپ سے پوچھوں کہ جمعے کے دن سارا مجمع مسجد میں بیٹھا ہوا ہے, جگہ نہیں ہے, دو آدمی باہر آئے وہ کہہ رہے ہیں بھائی تو اب کوئی اندر سے بھائی نہیں جگہ نہیں ہے جاؤ گھر, تو یہ کہہ دیں گے کہ گھر جاؤ. صرف ایک آدمی اتنا کہتا ہے بھائی تھوڑا سا جو پہلی سب میں بیٹھے ہیں وہ تھوڑا سا سرک جائے, یہ پہلی سب والے تھوڑے سے سرکیں گے سارے مجمع میں حرکت آئے گی اور وہ جو باہر کھڑے وہ بھی اندر آ جائیں گے. ہمارا یہ پرانوں کا مجمع, یہ اگر اپنا اہتمام یومیہ ماہانہ سالانہ اور 24 گھنٹے کے اعتبار سے فکروں میں دعاؤں میں اپنے سارے کاموں کے ساتھ بیوی بچے کھانا کمانا, چونکہ ہم فرشتے تو ہیں نہیں ان سب کے ساتھ, تو ان سے انشاءاللہ جیسے حضور اکرم صلی اللہ علیہ وسلم کے شان بتائی داعین اللہ بھی وہ سراجم منیرا, آپ اپنی ذات سے تو داعی اللہ لیکن اس صفت کے ساتھ کہ جیسے چراغ سے چراغ چراغ سے کوئی نہیں تھا ایک ابوبکر صدیق. اسی لیے میں یہ بھی کہا کرتا ہوں پرانے پرانے اصل پرانے تھے صدیق اکبر تھے سب سے زیادہ پرانے, لیکن سب سے زیادہ رونے والے نماز حضور کی نماز جیسی پڑھتے ہیں. ایک صحابی آئے ہم کو نبی کی نماز بتاؤ, وہ دیکھو وہ پڑھ رہے ہیں تکبیر تحریمہ سے سلام پھیرنے تک پوری نماز, اور اس نماز کے بعد اخیر میں انی ظلمت نفسی ظلما کثیرا. سب سے زیادہ پرانے ہر چیز میں متبع سنت, قربانیوں میں ساری عمر حضرت ابوبکر صدیق اور حضرت عمر رضی اللہ میں مقابلہ چلتا رہا. تبوک کے موقع پر حضور نے پوچھا کیا چھوڑا, ایک نے آدھا کہا ایک نے کہا جھاڑو دے کے آیا, حضور نے کیا فرمایا ماں بہ نہ در جتا کما کما بہ نہ کر لے مت, ہر ایک آگے بڑھنے کی فکر میں اور پھر تنہائیوں میں کیسے رو رہے انی مجھے میرے پاس کچھ نہیں. یہ ساری سیرت اور حکایت صحابہ اور یہ واقعات اور ہمارے بڑوں کے سارے ملفوظات یہ سب سے پہلے کہنے والے کے لیے, ہم سب اس کے محتاج ہیں. عمل اب جس کا سن 23 میں سن 22 میں جو حالات وغیرہ اور اس وقت جن کے وقت پابندی سے یہ پورا مجمع اگر اتنا طے کر لے کہ ہمیں اب ہر حال میں جیسے مولانا یوسف صاحب رحمت اللہ فرماتے اس کام کو اپنا کام بناؤ, جیسے اور فرماتے تھے رمضان کی ترتیب پر بعض دفعہ آنکھ نہیں کھلی پانی کا گھونٹ پینے کی نوبت نہیں آئی اور وقت ختم ہو گیا, بغیر پانی پیے روزہ رکھتے ہیں بغیر سحری کیے ہوئے رہے, کیونکہ اس کام کو اپنا کام بناؤ. جب یہ مجمع اس کو بنائے گا تو انشاءاللہ وہی چراغ سے چراغ صحابہ سے تابعین تبع تابعین اور علماء محدثین مفسرین کیسے کیسے وہ سارا یہ مجمع اگر ادارہ کر لیتا ہے, اور یہ بہت اچھے اللہ نے ایک موقع پر جو آیت نا ما کان اللہ لیعذبہم وانت آپ کے ہوتے ہوئے امت کا اب حضور کی ذات تو ہے نہیں لیکن حضور کی ہر بات ہر ادا حدیثوں کی شکل میں اللہ جو چاہتے ہیں وہ قرآن میں سب موجود ہے گویا حضور ہمارے درمیان اعمال کے اعتبار سے وہ وما کان اللہ معذبہم وما یستغفرون کریں گے خوب روئیں گے خوب اور پھر مایوس نہیں ہوں گے اللہ سے اچھی امیدوں کے ساتھ اپنی قربانیوں کو بڑھائیں گے اور جیسے ہمیشہ کہتے بھائی اب تقاضے اتنے ہیں کہ ہر مسجد سے پرانوں چار چار مہینے کی جماعتیں ابھی آپ کا اجتماع ہو رہا ہے آج شم ختم ہو جائے گا لوگ چلے جائیں اب وہ آپ نے سارے سال کیا ہوا کتنا ہونا تھا کتنی کمی رہ گئی کمی پر رونا جو کچھ ہوا اس پر اللہ کا شکر ادا کرنا
അതുകൊണ്ട് അവസ്ഥകളെ നോക്കാതെ എല്ലാ അവസ്ഥകളിലും ദീനിന്റെ പരിശ്രമം ചെയ്യുക, ദീനിന്റെ പരിശ്രമത്തിൽ ഉറച്ചു നിൽക്കുക. അവസ്ഥകളും വന്നും പോവും, നമ്മൾ തന്നെ കണ്ടതാണ് അടുത്ത കാലത്ത് കൊറോണയുടെ അവസ്ഥയിൽ. ആ സമയത്ത് അവസ്ഥകൾ മാറി വന്നു, പക്ഷെ ആ അവസ്ഥയിലും ആ അവസ്ഥയുടെ പരിധിയുടെ ഉള്ളിൽ നിന്ന് എത്രയോ ആളുകൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. വെളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, ആളുകളെ പോയി നേരിട്ട് കാണാൻ പറ്റുന്നില്ല, ഫോണിൽ കൂടി ഫിക്ർ ചെയ്യുമായിരുന്നു, ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, ദീനിന്റെ വിഷയങ്ങൾ പറയുമായിരുന്നു, ദീനിന്റെ വിഷയങ്ങളെക്കുറിച്ച് ഫിക്ർ ചെയ്യുമായിരുന്നു, കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുമായിരുന്നു, പരസ്പരം ഓർമ്മപ്പെടുത്തുമായിരുന്നു. അപ്പൊ ഈ രീതിയിൽ അവസ്ഥകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആണ് നമ്മുടെ ദീനിന്റെ പരിശ്രമത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏത് അവസ്ഥയിലും അവിടുത്തെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ എന്താണോ ആ നിയമങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള പരിശ്രമമാണ്, അതിനെ എതിർത്തുകൊണ്ടോ അതിനെതിരായിട്ട് പരിശ്രമിക്കലല്ല. ആ സമയത്തുള്ള നാട്ടിലെ നിയമം എന്താണോ ആ നിയമത്തെ പരിഗണിച്ചുകൊണ്ട് ദീനിന്റെ പരിശ്രമം ചെയ്യുക. ആ അവസ്ഥയിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? ചെയ്യാനുള്ള മനസ്സും പരിശ്രമമുണ്ടെങ്കിൽ മനുഷ്യൻ അള്ളാഹു തആല ആ അവസ്ഥയിലുള്ള വഴികൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവസ്ഥകൾ അനുസരിച്ച്, കാരണം ദീനിന്റെ പല വിഷയങ്ങളിൽ യാത്രയിലാണെങ്കിൽ നമസ്കാരത്തിന്റെ അതിന്റെ രീതിയുണ്ട്, രോഗിയാണെങ്കിൽ ആ രോഗിയുടെ നമസ്കരിക്കാൻ അയാളുടെ പരിഗണന. അപ്പൊ ഏതവസ്ഥയിലും ദീനിന്റെ ദീനിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കും, ഏതവസ്ഥയിലും ദീനിന്റെ പരിശ്രമം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഹാലാത്തിനെ നോക്കലല്ല നമ്മള്, അവസ്ഥകളെ, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, നമ്മൾ എല്ലാ അവസ്ഥകളിലും ദീനിന്റെ പരിശ്രമം ചെയ്യുക എന്നുള്ളതാണ്. അനുകൂലമായ അവസ്ഥയിലാണെങ്കിലും പ്രതികൂലമായ അവസ്ഥയിലാണെങ്കിലും. ഞാൻ പറയേണ്ട ഒരു പ്രാവശ്യം അവിടെ ഹജ്ജിന്റെ യാത്രയിൽ തായിഫിലുള്ള സാത്തികൾ പ്രവർത്തകർ വരികയുണ്ടായി. അപ്പൊ അവരുമായിട്ടിരുന്ന് മജ്ലിസിൽ വളരെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് എന്താ പറയേണ്ടത്, തായിഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗങ്ങളുടെ അർപ്പണങ്ങളുടെ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ എല്ലാം സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ആ ത്യാഗത്തിന്റെ എല്ലാം ഫലം അള്ളാഹു തആല കാണിച്ചു കൊടുത്തു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ നിന്നും അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുടെ സംഭവങ്ങളാണെങ്കിൽ പിന്നീട് അദ്ദേഹം അവിടെ നിന്നും ആ സഖഫി ഗോത്രത്തിൽ നിന്നുള്ള ഒരാള് നമ്മുടെ നാടുകളിലേക്ക് ഇന്ത്യ, മുഹമ്മദ് ബിൻ ഖാസിം സഖഫി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം കാരണമായി ദീൻ നമ്മളിലേക്ക് എത്തി. ഇന്ന് നമ്മളെല്ലാം ഇവിടെ എല്ലാം ഒരുമിച്ച് കൂടി ഇരിക്കുന്നതും ഇന്ത്യയുടെ എത്രയോ ഭാഗങ്ങളിൽ ഈ പരിശുദ്ധമായ ദീൻ എത്തിച്ചേരാൻ കാരണമായി തീരുന്നത് ആ തായിഫ് അവിടെ ഉണ്ടായിരുന്ന സഖീഫ് ഗോത്രത്തിൽ നിന്നുള്ള ഒരു യുവാവിനെ അള്ളാഹു തആല കാരണമാക്കി തീർത്തു. അപ്പൊ ഈ രീതിയിലാണ് പരിശ്രമങ്ങളുടെ, ത്യാഗങ്ങളുടെ അവസ്ഥകളില്, അത് ഏറ്റവും പ്രതികൂലമായ അവസ്ഥകളില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശ്രമിച്ച ഒരു സ്ഥലമാണ് തായിഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് അല്ലാഹു തആല നബിദങ്ങളെ ദാഇയനില്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറ, നബിദങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ദഅവത്ത് ചെയ്യുന്ന ആളായിട്ട്, ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളായിട്ട്, അതിനുള്ള പ്രകാശമായിട്ട്, ജനങ്ങളുടെ എല്ലാം ഹിദായത്തിന് പ്രകാശമായിട്ടാണ് അള്ളാഹു തആല അയച്ചത്. അപ്പൊ ആ നബിദങ്ങളുടെ പരിശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് നമ്മൾ. പഴയ ആളുകൾ പരിശ്രമിക്കുന്നവർ എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വമുള്ളവരാണ്. യഥാർത്ഥത്തിൽ പറയാൻ പറയേണ്ട ഏറ്റവും പഴയതെന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആണ്. അദ്ദേഹമാണ് ഈ ദീനിന്റെ പരിശ്രമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശ്രമമായിട്ട് വന്നപ്പോൾ ആദ്യം ഈ ദീനിന്റെ പരിശ്രമത്തിൽ തങ്ങളുടെ കൂടെ സഹായിച്ചവരിൽപ്പെട്ട ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ആ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ, അർപ്പണങ്ങൾ ജീവിതകാലം മുഴുവനും അദ്ദേഹം ഓരോ സന്ദർഭത്തിലും ഓരോ ഹാലാത്തിലും അദ്ദേഹം ഉറച്ചു എന്ന് നമുക്കറിയാം. എല്ലാ സമയത്തും നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ അവസ്ഥയിലേക്ക് എത്തണം. പക്ഷെ പലപ്പോഴും എത്താൻ പറ്റില്ലായിരുന്നു, കാരണം അത്രയും മുമ്പിലായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തബൂക്കിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് വിട്ടിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പകുതി വിട്ട് പകുതി ജെന്നയിലുണ്ടായിരുന്ന പകുതിയും ദീനിനു വേണ്ടി ഈ യാത്രയ്ക്ക് വേണ്ടി ഞാൻ ചെലവാക്കി. തബൂക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ മുഴുവനും കൊണ്ടുവന്നു. ഈ രീതിയിൽ ദീനിനു വേണ്ടി ഏറ്റവും ത്യാഗങ്ങളും അർപ്പണങ്ങളും ആ വഴിയിൽ ഏറ്റവും മുമ്പിൽ നിന്ന വ്യക്തിയായിരുന്നു ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. പക്ഷേ എങ്കിൽ ഈ അവസ്ഥയാണെങ്കിൽ ത്യാഗങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ കരയുന്ന വിഷയത്തിലാണെങ്കിലും തന്റെ വീഴ്ചകളിലുള്ള പശ്ചാത്തപിക്കുന്ന വിഷയത്തിലാണെങ്കിലും അള്ളാഹുവിലേക്കുള്ള മടക്കത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതിലും ഏറ്റവും മുമ്പന്തിയിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഇസ്ലാമത്തിലായി തലാലി പറയുമായിരുന്നു, ഈ ദീനിന്റെ പരിശ്രമത്തെ നമ്മുടെ ജോലിയാക്കി മാറ്റ, ഇസ്കാം കോ അപ്ന കാം ബനാന, ഇതിനെ നമ്മുടെ ജോലിയായിട്ട് നമ്മുടെ പരിശ്രമമായിട്ട് നമ്മുടെ കാര്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ചെയ്യൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു മജ്മ ഈ ഉത്തരവാദിത്തമുള്ളവരാണ് ഇത്ര ഉയർന്ന യഥാർത്ഥത്തിൽ പറഞ്ഞു മല്ല പറഞ്ഞു ഏറ്റവും പഴയത് ഉത്തരവാദിത്തപ്പെട്ടതെന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇത് ഏറ്റെടുത്തത്. എല്ലാ അവസ്ഥകളിൽ നിന്നും നമുക്ക് മാതൃക ഏതാണ്? അതുകൊണ്ട് ദീന്റെ പരിശ്രമത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാവും. ഒരായത്തിൽ അള്ളാഹു തആല പറയുന്നു, മക്കാൻ അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമക്കാൻ അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ആ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിലുള്ളപ്പോൾ ആ ഉമ്മത്തിനെ അള്ളാഹു തആല ശിക്ഷിക്കുകയില്ല, പൊതുവായ ശിക്ഷ അള്ളാഹുവിന്റെ ഭാഗത്തുണ്ടാകുകയില്ല. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞു, മക്കാൻ അല്ലാഹു മുഅദ്ദിബഹും യസ്തഗ്ഫിറൂൻ, അവർ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു തആല അവരുടെ മേൽ ശിക്ഷ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും തങ്ങളുടെ പരിശ്രമം നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ആ പരിശ്രമം നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായം, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായം എപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയും തങ്ങളുടെ സഹാബാക്കളുടെ കൂടെയും ഈ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായോ, ഇതുപോലെ ഈ പരിശ്രമത്തെ ഏറ്റെടുത്ത് ആ പരിശ്രമം ചെയ്യുന്നവർക്കും അള്ളാഹുവിന്റെ സഹായമുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഉത്തരവാദിത്തമുള്ളവരാണ്. അള്ളാഹു തആല അതിനുവേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തഖാസകളെ മനസ്സിലാക്കുക, പരിശ്രമത്തിന്റെ ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കുക, ഉത്തരവാദിത്ത ബോധം നമ്മൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുക, നമ്മുടെ ജീവിതങ്ങളുടെ സമയങ്ങളെ നമ്മൾ ഇതിനുവേണ്ടി ഒഴിവാക്കിയെടുക്കുക, നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ജോലിയാക്കി ഈ ദീന്റെ പരിശ്രമത്തെ നമ്മൾ ആക്കുക. എന്നിട്ട് ഓരോ മസ്ജിദിൽ നിന്നും ഓരോ പള്ളിയിൽ നിന്നും മസ്ജിദ്വാറുകളിൽ നിന്നും നാല് മാസത്തേക്കുള്ള ജമാഅത്തുകൾ തയ്യാറാക്കി നമ്മൾ ത്യാഗത്തോടു കൂടി പരിശ്രമിച്ച് ഈ ഉത്തരവാദിത്തം നമ്മൾ പൂർത്തീകരിക്കുന്ന ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലും പോയി ഈ ദീനിന്റെ പരിശ്രമത്തിന്റെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കുന്നവരായിത്തീരൽ ആവശ്യമാണ്. അതാണ് ഇപ്പോഴത്തെ ആവശ്യം.
انعام الحسن صاحب رحمت اللہ علیہ کا بالکل آخری بیان, اس کے بعد انتقال ہوا. پورے ملک کے پرانے تھے بھائی, ہاں بھائی کارگزاریاں تو بہت آتی ہے اور بہت سارا اور ماشاء اللہ, لیکن ہر چیز کی قیمت اس کی صفت سے ہے. اب مثال دی تھی جیسے پھلوں کا مارکیٹ, کیسے اچھے سیب سجاتے ہیں, انگور کے کیسے خوشے لٹکاتے ہیں, आदमी देखते ही मुंह में पानी आ जाए, और घरे पसीने की कमाई का पैसा खर्च करके सेब खरीदता है. इसके लिए तो डॉक्टर कहते हैं एक सेब खा लो बस काफी. ये सारे लेकिन घर जाके काटा तो अंदर से कीड़े चल रहे थे सड़ा हुआ, क्योंकि ये तो जाहिर था. असल हमारी लोग हमारी तारीफें करते हैं, लोग हमारे बयान सुनते हैं, लोग हमसे और مسافر کہتے ہیں ہم تنہائی میں بیٹھ کر اپنی کمی کوتاہی کو اللہ کی ذات کے ساتھ کے تعلق میں کمی, حضور کی محبت حضور کے اتباع میں کمی, پھر مسئلہ گھر والوں کا, ماں باپ کا, پڑوسیوں کا, اور پوری امت کو امت کے حوالے کر کے گئے, اور وَإِنَّهُ لَذِكْرُ لَكَ وَلِقَوْمِكَ وَسَوْفَ تُسْأَلُونَ. یہ جتنے واقعات قرآن میں امتوں کے ساتھ کیا ہوا, نبیوں کے ساتھ کیا ہوا, مددیں کیسی آئی اور دوسرے, یہ سارا ہی آپ کو یاد دلا رہے, آپ کو اور آپ کی قوم جو آپ کا کلمہ پڑھنے والے, اور قیامت میں سب پوچھے جاؤ گے فلاں جگہ تم نے کیا کیا. اسی لیے تنہائیوں میں اپنی کمی کوتاہی پر توبہ استغفار کی کثرت ہو, اور جتنی توفیق اللہ دے, اللہ کی توفیق کے بغیر تو کچھ ہوتا نہیں, اللہ کا شکر کریں. اب اس کے بعد پھر سارا مجمع اپنے حلقے بنا کر کہ ہمارے پرانے جو ہے ہر سال کے 4 مہینے پرانوں کا, تو اور یہ اپنے یہاں سے جماعتیں بنائیں گے, حلقے وار بیٹھ کر کے اس کی ترتیب بنا لے انشاءاللہ. پھر بعد میں 10 بجے بھائی فاروق کی بات بھی ہوگی اور وہ اس کے بعد ترتیب بنے گی. اس وقت میں ارادے اور نیتیں کر لے انشاءاللہ, اس کام کو اپنا کام بنانا ہے, اس کے تقاضوں پر اپنی جان مال جھونکنی ہے, اور اللہ کو راضی کرنا ہے, اپنی آخرت بنانی ہے.
ഈ ത്യാഗങ്ങൾ അർപ്പണങ്ങൾ ഇതാണ് പ്രധാനപ്പെട്ടത്. ഇതിന്റെ പരിശ്രമത്തില് നമ്മളെ അല്ലാഹു തആല ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഉത്തരവാദിത്തപ്പെട്ട മജ്ലിസ് എത്രത്തോളം ആ ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കുമോ മുന്നോട്ട് വരുമോ. നേരത്തെ മുതൽ ഒരു കാര്യം പറയണ്ടായി, ഉദാഹരണം പറഞ്ഞു. ഒരു ജുമായുടെ സമയത്ത് പള്ളിയിൽ എല്ലാവരും വന്ന് ജുമായ്ക്ക് വേണ്ടി ഇരിക്കുകയാണ്, പള്ളി നിറഞ്ഞു. അപ്പം പിന്നെയും കുറച്ച് പേര്, 2-3 പേരും കൂടെ വന്നു, അതിനകത്ത് പള്ളിയിൽ സ്ഥലമില്ല, അവർ വെളിയിൽ നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾ 2-3 പേര് ഇപ്പൊ അവസാനം വന്നാണ്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോളി, വീട്ടിൽ പോയി നിസ്കരിച്ചോളി എന്ന് പറയത്തില്ല. എന്ത് ചെയ്യും, നമ്മൾ മുമ്പിലുള്ള ആളുകളോട് പറയും, ഒന്ന് മുന്നോട്ട് കയറിയിരുന്നാല് ബാക്കിയുള്ളവർക്കും കൂടെ പള്ളിയിലേക്ക് കയറാൻ പറ്റും. അപ്പൊ മുമ്പിലുള്ളവർ മാറുന്നതനുസരിച്ച് പിന്നെ അതിൽ സ്ഥലമുണ്ടാവും, അവർക്കും കൂടെ കയറി നമസ്കരിക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ദീന്റെ പരിശ്രമത്തില് മുമ്പിലുള്ള ആളുകൾ, മുമ്പിലുള്ള സഫിലെ ആളുകൾ. ഈ ഒരു മജ്ലിസ് എന്ന് പറയുന്നത് മുമ്പിലുള്ള സഫിലെ മജ്ലിസാണ്, മുമ്പിലുള്ളവരാണ്. നമ്മൾ മുന്നോട്ട് നീങ്ങുകയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഉമ്മത്ത് വീണ്ടും ഈ ദീനിലേക്ക്, ദീന്റെ പരിശ്രമത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. മൗലാനാ ഇലാമുൽ ഹസ്സൻ അഹമ്മദ്ലായി തലാലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട മജ്ലിസിൽ ദീന്റെ നാട്ടിലുള്ള പ്രവർത്തകര്, ഇന്ത്യയിലുള്ള പഴയ ആളുകളുടെ എല്ലാം ഒരു ജോഡിൽ വെച്ച് മൗലാനാ സംസാരിക്കുന്ന സമയത്ത് പറയുണ്ടായി മൗലാനാ ഇലാമുൽ ഹസ്സൻ അഹമ്മദ്ലായി, അദ്ദേഹം പറഞ്ഞു, ദീന്റെ പരിശ്രമം ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ഓരോ വസ്തുവിന്റെയും അതിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത് ആ വസ്തുവിന്റെ സിഫത്തുകൾ, ഗുണങ്ങൾ അനുസരിച്ചാണ്. എത്രത്തോളം ക്വാളിറ്റിയുള്ള സാധനമാണോ ആ ക്വാളിറ്റി അനുസരിച്ചാണ് അതിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ പരിശ്രമത്തില്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില്, നമ്മുടെ പരിശ്രമത്തിൽ എത്രത്തോളം സിഫാത്തുകളുണ്ട്, നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അതനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത്. ചിലപ്പം ചില കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഇപ്പൊ ഡോക്ടർമാർ പറയും, പല അസുഖങ്ങൾക്കും പല കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി പറയും. അപ്പൊ നമ്മൾ അതിനുവേണ്ടിയും അല്ലാതെയും എല്ലാം ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പോകും. അപ്പൊ ഫ്രൂട്ട്സിലെ കടക്കാർ ഇത് നല്ല രീതിയിൽ അലങ്കരിച്ച്, അത് നല്ല രൂപത്തിലൊക്കെ അലങ്കരിച്ച് വെക്കും, ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഫ്രണ്ടിലൊക്കെ എടുത്തു വെക്കും. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കെല്ലാം ആഗ്രഹം ഉണ്ടാവും ഈ ഫ്രൂട്ട്സ് വാങ്ങിക്കണമെന്ന്. അപ്പൊ അങ്ങനെ വില ചോദിക്കുമ്പോൾ നല്ല ഭയങ്കരമായ വിലയായിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് നമ്മുടെ പോക്കറ്റിലുണ്ടാവും, പക്ഷേ അത് ആ വിലയും അതിന്റെ ആകർഷണീയത കാണുമ്പോൾ, നമ്മുടെ കയ്യിലുള്ള കാശ് കൊടുത്തിട്ടാണെങ്കിലും, നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശാണെങ്കിലും അത് കുറച്ച് വില കൂടുതലാണെങ്കിലും കൊടുത്ത് വാങ്ങിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടാവും. കാരണം അതിന്റെ കാഴ്ച, അതിന്റെ രൂപം, അതിന്റെ ആ അലങ്കാരം, അതിന്റെ ആകർഷണീയത, അതിൽ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കാൻ തയ്യാറാവും. അങ്ങനെ നമ്മൾ ആ കാശ് കൊടുത്ത് ഫ്രൂട്ട്സ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഈ ആഗ്രഹത്തോടു കൂടി നമ്മൾ ഇരുന്ന് കത്തിയല്ല കഴുകി കത്തിയൊക്കെ എടുത്ത് മുറിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അകത്ത് മുഴുവനും പുഴുവാണ്. അപ്പൊ എന്തായിരിക്കും അവസ്ഥ, വെളിയിൽ വലിയ വെളിയിലുള്ള രൂപം വളരെ ആകർഷണീയമായിരുന്നു, അതിനുവേണ്ടി ആഗ്രഹിച്ചു പോയി, മോഹിച്ചു, കാശെത്രയാണെങ്കിലും അത് ചെലവഴിക്കാനും തയ്യാറായി, എന്നിട്ട് ആ സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഉള്ളിൽ നോക്കുമ്പോൾ ഈ അവസ്ഥയാണെങ്കിൽ എപ്രകാരം അത് പ്രയോജനമില്ലാതെ നിരാശമായ അവസ്ഥയാണോ? ഇതേപോലെ ദീനിന്റെ പരിശ്രമം വളരെ ഉയർന്ന പരിശ്രമമാണ്. ഇതിന്റെ പരിശ്രമം ഇതിൽ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ വളരെ ഉയർന്ന രീതിയിൽ ഉയർന്ന നിബിധങ്ങളുടെ പരിശ്രമമാണ്, വാക്കുകൾ, കാര്യങ്ങൾ, രൂപം. പക്ഷെ ഉള്ളിൽ സിഫാത്തില്ലെങ്കിൽ ഇതേ അവസ്ഥയായിരിക്കും നമ്മുടെ ദീനിന്റെ പരിശ്രമത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് സിഫാത്തുകൾ ഉണ്ടാക്കൽ ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മള്, അതുകൊണ്ട് നമ്മളെ വിലയിരുത്തൽ ആവശ്യമാണ്. നമ്മൾ ദീന്റെ പരിശ്രമം, കൂട്ടമായി പരിശ്രമങ്ങൾ ചെയ്യുന്നു, പക്ഷെ പിന്നീട് ഒറ്റയ്ക്ക് രാത്രി സമയങ്ങളിൽ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ വിലയിരുത്തണം. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലുണ്ടോ? ഈ സിഫാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഒറ്റയ്ക്കുള്ള സമയത്ത് നമ്മൾ നമ്മുടെ കുറവുകളെ നമ്മൾ ചിന്തിക്കണം, എന്നിട്ട് അതിനുവേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം, എന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അത് ചെയ്തില്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പോലെ ആയിപ്പോ? അകത്തു നിന്നും വെളിയിൽ നിന്നും വേറൊന്നും, വെളിയിലുള്ള സംസാരങ്ങൾ, രൂപം, കോലം എല്ലാം വേറെ രീതിയിലായിരിക്കും, പക്ഷെ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ വേറൊരു അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വീഴ്ചകളെ, നമ്മുടെ കുറവുകളെ നമ്മൾ ചിന്തിച്ച്, നമ്മൾ മനസ്സിലാക്കി, അതിനുവേണ്ടി പരിഹരിച്ച്, അതിനുവേണ്ടി ചിന്തിക്കുകയും അതിനെ പരിഹരിച്ച് നമ്മുടെ ഉള്ളിൽ സിഫാത്തുകൾ ഉണ്ടാക്കി തീർക്കുകയും മറ്റ് മോശമായ സിഫാത്തുകൾ നമ്മളിൽ നിന്നും ഇല്ലാതാക്കി നല്ല സിഫാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിച്ച് ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഗുണം നമ്മളിലും ഉമ്മത്തിലും ലോകത്തെല്ലാം ഉണ്ടായിത്തീരാൻ കാരണമായിത്തീരും, ഇല്ലെങ്കിൽ അത് തിരിച്ചായിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് നിയ്യത്തുകൾ ചെയ്യും. ഇൻഷാല്ല നമ്മൾ ഈ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു ഇത്രയും സമയം. അതുകൊണ്ട് ഇനി നിയ്യത്തുകൾ ചെയ്ത് പേരുകൾ പറയും. ഇപ്പൊ ഇവിടെയും നമ്മൾ തഷ്കീൽ നടക്കും, പിന്നീടുള്ള മജ്ലിസുകൾ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഇൻഷാല്ല നിയ്യത്ത് ചെയ്ത് 4 മാസങ്ങൾക്ക് വേണ്ടി, ഇൻഷാല്ല പഴയ ആളുകളുടെ മജ്ലിസാണ്, 4 മാസത്തേക്ക് വേണ്ടി ആരെല്ലാം തയ്യാറുണ്ടെന്ന് എഴുന്നേറ്റ് പേരുകൾ പറയും. 4 മാസം പൈതൽ ജമാഅത്തുകൾ തയ്യാറാക്കുക, നടന്ന് ഓരോ നാടുകൾ തോറും നമ്മൾ നടന്ന് പൈതലായിട്ട് ജമാഅത്തുകൾ തയ്യാറാക്കി പരിശ്രമിക്കുന്ന ഓരോ നാടുകളിലേക്ക് എത്തുക എന്നുള്ള ആവശ്യമാണ്. അതുകൊണ്ട് നിയ്യത്ത് ചെയ്ത് പേരുകൾ പറയും ഇൻഷാല്ല.